بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، قال أبو بكر الخطيب البغدادي رحمه الله في كتابه الحث على حفظ العلم، كيف يحفظ؟ يعني حفظ شيء، ذكر الأسباب التي يستعان بها على حفظ الحديث. حديث حفظه كان سيجر شركين لا سلا وارغل أورما برتنا الديايات. الأول يعني الباب الأول خلوص النية، إخلاص نية، إخلاص لذاك ونعمة كريم ونعمة هديقانا. خلوص النية، ينبغي أن يكون قصد الطالب بالحفظ ابتغاء وجه الله تبارك وتعالى، والنصيحة للمسلمين في الإيضاح والتبيين. ولو بديارتي أو الحديث والحفظة كنده الله سبحانه وتعالى يده تلو وجه أود مغم أود تركتي يولا نوتم ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് കാണണമെന്ന ലക്ഷ്യത്തിലായിരിക്കണം അവൻ ഹദീസുകൾ ഹിഫ്ളാക്കുന്നത്. വന്നസീഹത ലിൽ മുസ്ലിമീന ഫിൽ ഇദാഹി വ തബീൻ, മുസ്ലിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാനും അവർക്ക് വിശദമാക്കി കൊടുക്കാനുമുള്ള നസീഹത്ത് അവൻ്റെ മനസ്സിൽ ഹിഫ്ളാക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരിക്കണം. ഇവ രണ്ട് കാര്യം ഉണ്ടാവണം. ഒന്ന് ഇഖ്ലാസ്, كما قال الله تعالى وما خلقت الجن والإنس إلا ليعبدون، وكما قال تعالى وما أمروا إلا ليعبدوا الله مخلصين له الدين، وكما قال تعالى إياك نعبد وإياك نستعين. فالآيات كثيرة، إن شئتر الآية دار لمنذ إخلاص النية. والنصيحة للمسلمين في الإيضاح والتبيين، രണ്ടാമത്തെ അവന്റെ ലക്ഷ്യം മുസ്ലിങ്ങൾക്ക് ദീന് വിശദമാക്കി കൊടുക്കുന്ന വിഷയത്തിലുള്ള നസീഹത്തായിരിക്കണം അവനെ അതിന് പ്രേരിപ്പിക്കുന്നത്. അമ്പിയാക്കന്മാരൊക്കെ പറഞ്ഞു ഇന്നി ലക്കും നാസിഹുൻ അമീൻ, ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്നി ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനാണ്, നസീഹത്തുള്ളയാളാണ്. ഒക്കെ മക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദീനുൻ നസീഹ സലാസ മറാത്തിൻ, അദീനുൻ നസീഹ, ദീൻ നസീഹത്താണ്. ഖുല്ല ലിമൻ, ഞങ്ങൾ ആരോടൊക്കെയാണെന്ന് ചോദിച്ചു. ഖാൽ ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയ്മത്തിൽ മുസ്ലിമീന വ അയ്മത്തിഹിം, മുസ്ലിം അയ്മത്തുകളോടുള്ള, മുസ്ലിം സാധാരണക്കാരോടുള്ള നസീഹത്ത് അതിൽപ്പെട്ടതാണ്. ആ ഹദീസ് നിങ്ങൾക്ക് ഹിഫ്ളായി കാണും ഇൻഷാ അല്ലാഹ്. ചില ഹദീസുകൾ മൂന്ന് വട്ടം നടത്തും, അദ്ദീനുൻ നസീഹ, അദ്ദീനുൻ നസീഹ, അദ്ദീനുൻ നസീഹ. وعن ابن عباس رضي الله عنه، ابن عباس رضي الله عنه പറഞ്ഞു انما يحفظ الرجل على قدر نيته، انما يحفظ الرجل ഒരു വ്യക്തിക്ക് ഹിഫ്ളാക്കാൻ സാധിക്കുക على قدر نيته അവന്റെ നിയ്യത്തിന്റെ വലുപ്പം അനുസരിച്ച് മാത്രമാണ്. നിയ്യത്തിന്റെ തോത് അനുസരിച്ച് ഒരാൾക്ക് ഹിഫ്ളാക്കാൻ പറ്റും. അവന്റെ നിയ്യത്ത് ശക്തിയുള്ളതാണോ അവന്റെ ഹിഫ്ള് വർദ്ധിക്കും. അവന്റെ നിയ്യത്ത് സഹിയാണോ മോശമാണോ അവന് ഹിഫ്ള് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. നിയ്യത്ത് ശരിയാണെങ്കിൽ അവന്റെ ഹിഫ്ള് വർദ്ധിക്കും. ഖാല അലിയുബ്നുൽ മദീനി, അലിയുബ്നുൽ മദീനി റഹിമഹുള്ള, അദ്ദേഹം പറഞ്ഞു, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അദ്ദേഹം, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മുആസിറാണ്, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നയാളാണ്, ബുഖാരിയുടെ ഉസ്താദാണ്. لما ودعت سفيان قال لان سفيان الثوري رحمه الله ദേഹം എന്നെ യാത്ര അയച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അമ ഇന്നക സതുബ്തല بهذا الامر, നീ ദീനിന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെടും. بهذا الامر എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൽഖുൽ ഖുർആനുമായി ബന്ധപ്പെട്ട, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയുമാണോ എന്നതുമായി ബന്ധപ്പെട്ട ഫിത്നയാണ്. علي بن المديني ആ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. وإن الناس سيحتاجون إليك ജനങ്ങൾക്ക് നിന്റെ അടുക്കലേക്ക് ആവശ്യത്തിന് വേണ്ടി അവർ നിന്റെ അടുക്കലേക്ക് വരും, അല്ലെങ്കിൽ അവർക്ക് നിന്നിൽ ആവശ്യമുണ്ടാകും. അദ്ദേഹം ആലിമാണ്, അലീബുൽ മദീനി റഹിമഹുള്ളാ, അദ്ദേഹം വലിയ ആലിമായിരുന്നു. ഇമാം ബുഖാരി റഹിമഹുള്ളാ അദ്ദേഹം ശിഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മസ്തസ്ഖർതു നഫ്സി ഇല്ലാ ഇൻദ മുഹമ്മദ് ബിൻ ഇസ്മാഇൽ, യാനി ബുഖാരി, ബുഖാരിയുടെ അടുക്കലല്ലാതെ എനിക്ക് എന്റെ ഇൽമിൽ കുറവ് തോന്നിച്ചിട്ടില്ല. ബുഖാരിയുടെ അടുക്കൽ ഇരുന്നപ്പോഴല്ലാതെ എനിക്ക് എന്റെ ഇൽമിൽ കുറവുണ്ട് എന്ന് തോന്നിച്ചിട്ടില്ല. ഇമാം ബുഖാരി റഹിമഹുള്ളാ ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് വിനയം കൊണ്ട് മാത്രമാണ്, വമസ്തസ്ഖർതു നഫ്സി ഇല്ലാ ഇൻദ അലി ഇബ്നുൽ മദീന. അലി ഇബ്നുൽ മദീനയുടെ അടുക്കൽ ഇരുന്നപ്പോഴല്ലാതെ എനിക്ക് എന്റെ ഇൽമിൽ കുറവ് തോന്നിച്ചിട്ടില്ല എന്ന് ഇമാം അൽ ബുഖാരി റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്ര ഇൽമുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം റഹിമഹുള്ളാ. വഇന്ന الناس سيحتاجون اليك, ജനങ്ങൾ അവർക്ക് നിന്നോട് ആവശ്യം വരും, അവർക്ക് നിന്നിൽ ആവശ്യം വരും, നിന്റെ അടുക്കലേക്ക് അവർ വരും. ഫത്തഖില്ലാ, അതുകൊണ്ട് നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽതുഹ്സിൻ നിയ്യതക ഫീഹി, അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ നീ നിന്റെ നിയ്യത്ത് ശരിയാക്കുക. അപ്പൊ നിയ്യത്ത് ശരിയാണെങ്കിൽ അവന് മറ്റാർക്കും തുറക്കാത്ത അബ്വാബുകൾ, വാതിലുകൾ അവന്റെ മുന്നിൽ തുറക്കപ്പെടും. അവന്റെ നിയ്യത്ത് സയ്യിഅത്താണെങ്കിൽ, മോശമാണെങ്കിൽ അവന്റെ മുന്നിൽ തുറക്കപ്പെടേണ്ടിയിരുന്ന വാതിലുകൾ അടക്കപ്പെടും. വമയ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിൽ, ആര് അല്ലാഹുവിൽ തഖ്വ കാണിക്കുന്നോ അവൻ അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കാത്ത രൂപത്തിൽ ഉപജീവനം നൽകും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹ, തന്റെ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മതിയായവനല്ലേ. അപ്പോൾ നീ നിന്റെ നിയ്യത്ത് ഇഖ്ലാസ് ഉള്ളതാക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിന്റെ മുന്നിൽ തുറക്കപ്പെടാത്ത വാതിലുകൾ തുറക്കപ്പെടും. നീ ഹിഫ്ദ് ചെയ്യാൻ സാധിക്കില്ലെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ നിനക്ക് ഹിഫ്ദ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇന്നമൽ അഅമാലു ബിന്നിയാത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, الحديث معروف لديكم, حديث നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നിയ്യത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിയ്യത്ത് എത്രമാത്രം നിങ്ങൾ അല്ലാഹുവിന് വേണ്ടിയാണോ ചെയ്യുന്നത്, നിങ്ങൾ വാപ്പാനെ കാണിക്കാനോ, നിങ്ങൾ അമ്മാനെ കാണിക്കാനോ, നിങ്ങൾ ഉസ്താദിനെ കാണിക്കാനോ വേണ്ടിയാകും. ആയത്തെല്ലാവർക്കും അറിയുന്ന ആയത്താണ്. അതുകൊണ്ട് ഇഖ്ലാസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹിഫ്ദിന് ഹിഫ്ദിനുള്ള ഒന്നാമത്തെ കാര്യമായി ഷെയ്ഖ് നിയ്യത്ത് ഖുലൂസു നിയ്യ, നിയ്യത്ത് ശരിയാക്കുക. അതുകൊണ്ട് ഇമാം മാലിക് റഹിമഹുള്ളാ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, ഇന്ന കസീറൻ ഖദ് സന്നഫുൽ മുവത്താ, ധാരാളക്കണക്കിന് ജനങ്ങൾ മുവത്തകൾ, മുവത്ത എന്നത് അന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾക്കുള്ള പേരായിരുന്നു. ധാരാളക്കണക്കിന് ആളുകൾ മുവത്ത രചിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ നിങ്ങൾ രചിക്കുന്നത്? فقال ما كان لله يبقى وما كان لغيره يذهب, അല്ലാഹുവിന് വേണ്ടിയുള്ളത് ബാക്കിയാകും, അല്ലാഹുവിനല്ലാത്തത് അത് അവസാനിച്ചു പോകും. നീ അല്ലാഹുവിന് വേണ്ടിയാണ് ഹിഫ്ദ് ചെയ്തതെങ്കിൽ ഹാദ യബ്ഖ, അത് ബാക്കിയാകും. നീ അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടിയാണ് ഹിഫ്ദ് ചെയ്തതെങ്കിൽ ഹാദ യദ്ഹബ്, അതില്ലാതെയാകുകയും നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നിട്ട് ഷെയ്ഖ് പറയാൻ, എങ്ങനെയാണ് ഇഖ്ലാസുള്ള ഹിഫ്ളം ഉണ്ടാവുക? വലിയജഅൽ ഹിഫ്ളഹു ലിൽ ഹദീസ് ഹിഫ്ള റിആയതിൻ ലാ ഹിഫ്ള റിവായതിൻ, അവൻ ഹദീസുകളെ ഹിഫ്ളാക്കുന്നത് റിആയത്തിന് വേണ്ടിയാകട്ടെ, റിവായത്തിന് വേണ്ടിയാകരുത്. ഫലിയജഅൽ ഹിഫ്ളൽ ഹദീസ് ഔ ഫലിയജഅൽ ഹിഫ്ള ഹദീസിഹി ഹിഫ്ള റിവായതിൻ ഹിഫ്ള റിആയതിൻ ലാ ഹിഫ്ള റിവായതിൻ, റിആയത്തിന് വേണ്ടിയുള്ള ഹിഫ്ലാകട്ടെ, റിവായത്തിന് വേണ്ടിയുള്ള ഹിഫ്ലാകൻ, എന്താ രണ്ടു തമ്മിൽ വ്യത്യാസം? റിവായത്ത് എന്ന് പറഞ്ഞാൽ പറയാൻ വേണ്ടിയുള്ള ഹിഫ്, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും വേണ്ടിയുള്ള ഹിഫ്. റിആയത്ത് എന്ന് പറഞ്ഞാൽ ആ ഹദീസിനെ സംരക്ഷിക്കാനും അതിന്റെ ജീവിതത്തിൽ പകർത്താനും വേണ്ടിയുള്ള ഹിഫ്. റിആയത്തിന് വേണ്ടിയാകണം ഹിഫ്, റിവായത്തിന് വേണ്ടിയാകരുത്. റിആയത്തിനാണെങ്കിൽ അവന്റെ ഹിഫ് വർദ്ധിക്കുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന കാര്യം അവൻ മനസ്സിലാക്കണം. فإن رعاة العلوم كثير ورعاتها قليل. علم رواية ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നവർ ധാരാളമുണ്ട്, എന്നാൽ ورعاتها قليل, ആ علم സംരക്ഷിക്കുന്ന ജീവിതത്തിൽ പകർത്തുന്ന അതിനുവേണ്ടി മെനക്കെടുന്ന ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ قليل, വളരെ കുറച്ച് ആൾക്കാർ മാത്രം. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത്, ഇബ്നു മുബാറക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അവൽ ഇൽമി അന്നിയ, ഇൽമിന്റെ ആദ്യത്തെ പടി നിയതാൻ. ഇബ്നു മുബാറക് അബ്ദുള്ള ഇബ്നു മുബാറക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അവൽ ഇൽമി അന്നിയ, ഇൽമിന്റെ തുടക്കം നിയതാൻ. നിയത്ത് ശരിയായാൽ ഇൻഷാ അള്ളാഹ് നിന്റെ മുന്നിൽ എല്ലാ വാതിലുകളും എളുപ്പമുള്ളതായി തീരും. ورب حاضر كالغائب, എത്ര എത്ര സന്നിഹിതരായിട്ടുള്ള ഹാദിറായിട്ടുള്ള ആളുകളാണ് ഗായിബിനെ പോലെ ഉള്ളത്. ഇവിടെ സന്നിഹിതരായ എത്ര ആളുകളാണ്, അവരുടെ യാതൊരുവിധ സാന്നിധ്യവും അറിയിക്കാത്ത ആളുകളെ പോലെ ഉള്ളത്. യാതൊരു മാറ്റവും അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നിയത്ത് ബലമില്ലാത്തതാണ്. وعالم كالجاهل, എത്ര എത്ര ആലിമീങ്ങളാണ് ജാഹിലീങ്ങളെ പോലെ നടക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇൽമ എന്ന് പറഞ്ഞാൽ കേവലം അതൊരു ബുദ്ധി വ്യായാമത്തിന് വേണ്ടിയുള്ളതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അത് അമലിലുള്ളതല്ല. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത് തന്നെ ഖതീബുൽ ബഗ്ദാദിയുടെ രണ്ടാമത്തെ പുസ്തകം കൂടി വായിക്കാനുണ്ട്, ഇഖ്തിബാഉൽ ഇൽമി അൽ അമൽ, ഇൽമ അമലിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന പുസ്തകം നമ്മൾക്ക് ഇൻഷാല്ലാഹ് വായിക്കേണ്ട പുസ്തകമാണ്, ഖതീബിന്റെ പുസ്തകമാണ്. വഹാമിലിൽ ഹദീസി ليس معه منه شيء, ഹദീസ് പേർന്ന് എത്ര എത്ര ആളുകളാണ് ഉള്ളത്, ليس معه منه شيء, അവന്റെ അടുക്കൽ ആ ഹദീസിൽ നിന്ന് യാതൊന്നും തന്നെ ഇല്ല. ഇത് كان في اطراحه لحكمه بمنزله الذاهب عن معرفته وعلمه, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ഹദീസുകൾ പറയുമ്പോഴും അത് പഠിപ്പിക്കുമ്പോഴും അവനെ സംബന്ധിച്ച് അതിന്റെ ഇൽമോ അതിന്റെ മഅരിഫത്തോ അവന്റെ അടുക്കലില്ല. ഫഅവ്വലു ഷൈ ഖുലൂസുൻ നിയ്യ, ആദ്യത്തെ കാര്യം നിയ്യത്ത് ശരിയാക്കലാണ്. ഫഹാദ യാ ഇഖ്വാൻ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമാക്കി കിട്ടാൻ ഏറ്റവും നല്ല വഴിയാണ്. ബാക്കി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇത് ശരിയായിട്ടില്ലെങ്കിൽ കിട്ടൂല. നിയ്യത്ത് നിങ്ങൾക്ക് ശരിയാണോ, നിങ്ങൾ ശരിയാക്കുക. ഇബ്നു മുബാറക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, മഅലജ്തു ഷൈഅൻ അഷദ്ദ അലയ്യ മിനൽ നിയ്യ, നിയ്യത്തിനേക്കാൾ പ്രയാസമുള്ള മറ്റൊരു രോഗവും ഞാൻ ചികിത്സിച്ചു മാറ്റിയിട്ടില്ല. അത് ഓരോ തവണ ഞാൻ ചികിത്സിക്കുമ്പോൾ മറ്റൊരു നിറത്തിനത് പുറത്തേക്ക് വരും. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, ഞാൻ എപ്പോഴെല്ലാം എന്റെ മജ്ലിസിൽ ദീന് പഠിക്കാൻ പോകുന്ന സദസ്സിൽ എപ്പോഴെല്ലാം വിനയം കാണിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി പോയോ, ഇല്ലാറഫാനി അള്ളാഹ്, അള്ളാഹു അപ്പോഴെല്ലാം എന്നെ ഉയർത്താതിരുന്നിട്ടില്ല. എപ്പോഴെല്ലാം ഞാൻ ആളുകൾക്കിടയിൽ ഉയർച്ച കാണിക്കണമെന്ന ഉദ്ദേശത്തിൽ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടോ, അപ്പോഴൊക്കെ അള്ള എന്നെ താഴ്ത്താതിരുന്നിട്ടില്ല. ജറിബ് താരിഫ്, നിങ്ങളുടെ അനുഭവം വച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണിത്. അതുകൊണ്ട് നിയ്യത്തിന്റെ കാര്യം ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മമദാർ ഖുത്തു റഹിമഹുള്ള അവരെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, തലബ്നൽ ഇൽമ ബിലാ നിയ്യത്തിൻ ഫജാഅത്തിൻ നിയ്യ ബഅദമാ തലബ്നാ, നിയ്യത്ത് എപ്പോഴും കൂടുകൂടി പഠിക്കുന്നതിനനുസരിച്ച് ശരിയാവാണ് വേണ്ടത്. മമദാർ ഖുത്തു റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, തലബ്നൽ ഇൽമ ബിലാ നിയ്യ, നിയ്യത്തില്ലാതെയാണ് ഞങ്ങൾ പഠിച്ചു തുടങ്ങിയത്. വജാഅത്തിൻ നിയ്യത്തു ബഅദമാ തലബ്നാ, പഠിച്ച് പഠിച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, നിയ്യത്ത് ശരിയായ നിയ്യത്ത് ഉറച്ച നിയ്യത്ത് വന്നു. അപ്പൊ നീ പഠിക്കുന്ന ഓരോ ഹദീസിലും നീ നിന്റെ നിയ്യത്തിനെ പുതുക്കുക, നീ പഠിക്കുന്ന ഓരോ ആയത്തിലും നിന്റെ നിയത്തിനെ പുതുക്കുക, നിയത്ത് ശക്തിയുള്ളതായി മാറട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇൽമ് എളുപ്പമുള്ളതാകും. അതല്ലെങ്കിൽ നീ ഇന്നലെ പഠിച്ചത് ഇന്ന് ഓർമ്മ ഉണ്ടാവില്ല, ഒരു വർഷം മുന്നേ പഠിച്ചത് നിന്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും നീ കേൾക്കാത്ത പോലെയാകും. എത്ര വിജ്ഞാനങ്ങൾ നമ്മൾ വായിച്ചു പോകുന്നു, ചില കാര്യങ്ങൾ നമ്മളോട് വീണ്ടും ആവർത്തിച്ചാൽ നമുക്ക് ഓർമ്മ പോലുമില്ല. അപ്പൊ അതിനുള്ള ഒന്നാമത്തെ കാരണം നമ്മുടെ നിയ്യത്തുള്ള പ്രശ്നമാണ് എന്ന് ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വമാ അസാബക്കും മിൻ മുസീബ, നിങ്ങൾക്ക് ബാധിക്കുന്ന ഏതൊരു മുസീബത്താകട്ടെ, ഫബിമാ കസബത് അയ്ദീക്കും, നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയത് കൊണ്ടുള്ള ഫലമാണ്. നിങ്ങളെ ഹിഫ്ളാക്കിയത് കയ്യിൽ നിന്ന് പോകണ്ടോ, നിങ്ങളുടെ നിയ്യത്തിന്റെ പ്രശ്നമാണ്. അള്ളാഹു നിങ്ങളോടൊരിക്കലും ദുർമേയില്ല. നമ്മുടെ നിയ്യത്തിൽ പ്രശ്നമുണ്ടോ, ഉസ്താദിനെ കേൾപ്പിക്കണം, ഉസ്താദ് പറഞ്ഞ രണ്ട് സുള്ളി പഠിപ്പിക്കണം പഠിക്കണം എന്ന് സയ്യിബ്, അതുകൊണ്ട് രണ്ട് സുള്ളി ഞാൻ പഠിച്ചു തീർക്കട്ടെ, ഇതല്ല നിയ്യത്ത്. അള്ളാഹുവിന് വേണ്ടിയാക്കുക. നിങ്ങൾക്ക് ഹിഫ്ള് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അസ്സലാഹ് വതർക്കുൽ മുഹറമാത്ത്, ഹറാമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, നല്ലപോലെ ജീവിക്കുക. ഹറാമിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിഫ്ള് കുറയും. ഹറാമുകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അവൻ അവസാനിപ്പിക്കട്ടെ. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നത് അവൻ സൂക്ഷിക്കട്ടെ. യഹ്യ ഇബ്നു യഹ്യ അദ്ദേഹം പറഞ്ഞു, സഅല റജുൽ മാലിക് ഇബ്നു അനസ്, മാലിക് ഇബ്നു അനസ് അദ്ദേഹം ആരാണ്? അൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താ? മാലിക് ഇബ്നു അനസ്, ഇമാമു ദാരിൽ ഹിജ്റ. അനസ് ഇബ്നു മാലിക് സഹാബിയാണ്, മാലിക് ഇബ്നു അനസ് തബഇ തബഈയാണ്, അദ്ദേഹം ഇമാമാണ്. അദ്ദേഹത്തിന്റെ ഇമാമാരിൽ രണ്ടാമത്തെയാളാണ് മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തോട് യഹ്യ ഇബ്നു യഹ്യ എന്ന ശിഷ്യൻ ചോദിച്ചു, യാ അബാ അബ്ദില്ലാ ഹൽ യസ്ലുഹു ലിഹാദ അൽഹിഫ്ളി ഷൈ, ഹിഫ്ള് ശരിയാക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞുതരാൻ പറ്റും, അതിന് ഏറ്റവും നല്ല എളുപ്പമുണ്ടാക്കി തന്നെ ഒരു വഴി. ഖാൽ ഇൻ കാന യസ്ലുഹു ലഹു ഷൈഉൻ ഫതർക്കുൽ മആസി, ഹിഫ്ളിന് എന്തെങ്കിലും ഒരു കാര്യം സഹായിക്കുമെങ്കിൽ തിന്മകൾ ഒഴിവാക്കലാണ്. ഫതർക്കുൽ മആസി, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക. പല പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ കാണാം അവർ പറഞ്ഞതായി, ഹിഫ്ളിൽ മുന്നോട്ട് പോയ പല പണ്ഡിതന്മാരും അവർ ചരിത്രത്തിൽ പറഞ്ഞേ കാണാം, ചെറിയ പ്രായത്തിൽ ഞാൻ കുട്ടികളെ കളികളിലും കുട്ടികളുടെ ചിരിയും തമാശയും അടിയും തെറ്റലും വഴക്കും ഇതിലൊന്നും ഞാൻ താല്പര്യം കണ്ടിരുന്നില്ല. അങ്ങനെ പറഞ്ഞ മിക്ക ആൾക്കാർ പിന്നീട് എന്തായിട്ടുണ്ട്? ഹഫാദുകളായി മാറിയിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിമിന്റെ ചരിത്രത്തിൽ അത് കാണാം, നവവിയുടെ ചരിത്രത്തിൽ കാണാം. പല പണ്ഡിതന്മാർ ഹഫാദുകളായി വലിയ ഉലമാക്കളായി മാറിയ മിക്ക പണ്ഡിതന്മാരും അവരുടെ ചെറുപ്പകാലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ സന്ദർഭത്തിൽ കളിയിലും തമാശയിലും വല്ലാതെ കുട്ടികളൊപ്പം കൂടിച്ചേരാറില്ലായിരുന്നു. എന്നാൽ കുട്ടികൾ കളിക്കും തമാശയ്ക്കും എന്താ അടിയിടിയും വഴക്കും ഇതൊക്കെ ഉണ്ടാവും, തലക്ക് പൊട്ടലും തോണ്ടലും പിടിക്കലും ഇതൊക്കെ ഉണ്ടാവും. ഇമാതിരി പരിപാടിക്കൊന്നും പോയി വിലയില്ലാത്തവരാവാതിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൽമിനു വേണ്ടി മാറിയിരിക്കേണ്ടവരാണ്. നമുക്കിതൊക്കെ ഒരു വലിയ കാര്യമാകാൻ പാടില്ല. മാത്രമല്ല കളി പോലും എന്താണ്, നമ്മളെന്തിനാ കളിക്കുന്നത്? ഷെഖുൽ സബ്തീം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന് സഹായം ചെയ്യാൻ സാധിക്കാത്ത എല്ലാ കളി ഹറാമാണ്. കളിന്റെ വിഷയത്തിൽ അസ്ലന്ത ഖാഇദ എന്താണ്? അള്ളാഹുവിന്റെ ദീനിന് സഹായം ചെയ്യാത്ത എല്ലാ കളിയും ഹറാമാണ്. കളിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച് കളിക്കാന്നുള്ളത് മാത്രമാണെങ്കിൽ അത് പാടില്ല. പക്ഷെ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഇൽമു നേടുന്നതിനുള്ള സഹായതേട്ടവും, ഇൽമു നേടുന്നതിന് കുറച്ച് എന്റെ ഷുഗറൊന്ന് ചെറുതായിട്ട് ഞാൻ എന്റെ തലച്ചോറൊന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യവും, എന്റെ ശരീരം ആരോഗ്യമുള്ളതാകേണ്ടതുണ്ട് എന്ന കാര്യവുമൊക്കെയാണെങ്കിൽ സഹാദാ ഫീഹി ഖൈറു വബറക, അതാണ് ഖൈറുള്ള ബറക്കത്തുള്ള കാര്യം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിന് സഹായമില്ലാത്ത എല്ലാ അമലും, കുല്ലു ലഹുവിൻ ലാ യുസാഇദു ലി റഫ്ഇ ദീനില്ലാഹ് ഫഹുവ ഹറാമുൻ ബിഹാദൽ മഅല, ഈ അർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിന് സഹായിക്കാൻ സാധിക്കാത്ത എല്ലാ കളികളും എന്താണ്? ഹറാമാണ്, പാടില്ല. എല്ലാ കളിന്റെ കാര്യത്തിലുള്ള അസ്ലത. അപ്പൊ സഹോദരങ്ങളെ, കളിയാണെങ്കിൽ എന്ത് കാര്യത്തിൽ തർക്കുൽ മആസി, തിന്മകൾ ഒഴിവാക്കൽ വലിയ കാര്യമാണ്. മാത്രം നമ്മളൊക്കെ മനസ്സിലെപ്പോഴും ഓർമ്മയുണ്ടാകേണ്ട ഹദീസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തദ്റൂന മനിൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ, പാപ്പരായവൻ ആരാണെന്ന്. പല ആളുകൾ വിചാരിക്കും കളിന്റെ ഇടയിൽ കുട്ടികളെത്തി തമാശ കളിക്കുമ്പോൾ ഈ ഉള്ള ഇടിയും ചീത്തറച്ചിലും കൊട്ടലും പിടിക്കലും ഇതൊന്നും ചില്ലറ അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യമാണ് ചില ആളുകൾ ധരിക്കുന്നുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തദ്റൂന മനിൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ, പാപ്പരായവൻ. അപ്പോൾ അവർ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ ദീനാർ, ദിർഹമും ദീനാറും ഇല്ലാത്തവനാണ് ഞങ്ങളുടെ അടുക്കൽ മുഫ്ലിസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഫ്ലിസു ഫീ ഉമ്മത്തി, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അവൻ തിഹാമ പർവ്വതത്തോളമുള്ള അമലുകളുമായി വരും. വലാക്കിൻ ഖദ് ശതമ ഹാദ വദറബ ഹാദ വഅഖദ മാല ഹാദ, അവൻ ആളുകൾ തല്ലിയിട്ടുണ്ട്, ഇന്നവനെ ഇടിച്ചിട്ടുണ്ട്, മറ്റവന്റെ പൈസ എടുത്തിട്ടുണ്ട്, മറ്റവനെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അവനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ പാപ്പരായവന്റെ കാരണം എന്താ, അവന്റെ അമലെല്ലാം മറ്റുള്ളവന് കൊടുത്തു കൊടുക്കും. അതുകൊണ്ട് സഹോദര, മഅസിയത്തുകൾ നീ വിട്ടു നിൽക്കുക, തിന്മകൾ നീ വിട്ടു നിൽക്കുക, എന്നല്ല ഹിഫ്ളിനെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാര്യമാണ് ഗൗരവമുള്ള ജീവിതം നയിക്കുക, അതിന്റെ ഹിഫ്ളിനെ സഹായിക്കുന്ന കാര്യമാണ്. അടി തോണ്ടൽ പിച്ചല് ഇമാതിരി കുട്ടികളെ പരിപാടികളൊക്കെ നമ്മൾ താലിബുൽ ഇൽമി ഹനം ചെയ്യണം, ഒഴിവാക്കേണ്ട കാര്യമാണ്. തുല്ലാബുൽ ഇൽമിന് പറ്റിയ കാര്യമല്ല, മതവിദ്യാർത്ഥികൾക്ക് ചേർന്ന സ്വഭാവമല്ല, നമ്മൾ ഗൗരവമുള്ള ആളുകളാണ്, കളിക്കാൻ വന്ന ആൾക്കാരല്ല. ഗൗരവമുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ചിലർക്ക് ഇത് ഖുർആൻ ഓതുമ്പോൾ ചിരിക്കും കളിക്കുകയും ചെയ്യുന്നതാണ്, ഒരിക്കലും യോജിച്ച കാര്യമല്ല. അള്ളാഹുവിന്റെ കലാമാണ് നീ പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ബിഷ്റുബുൽ ഹാരിസ് അദ്ദേഹം പറയുന്നു, ഇൻ അറത്ത അൻ തുലക്കല ഇൽം ഫല ഫഅസി, ഇൽമു സ്വീകരിക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ അള്ളാഹിനെ ധിക്കരിക്കാതിരിക്കും, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഹിഫ്ളായി തീരും. വഖീഅ് അദ്ദേഹം പറഞ്ഞു, വഖീഅ് ഇബ്നു ജറാഹ് അദ്ദേഹം പറഞ്ഞു, തർക്കുൽ മആസി ഔനു അലൽ ഹിഫ്ള, തിന്മകൾ ഒഴിവാക്കൽ ഹിഫ്ളിനുള്ള ഏറ്റവും വലിയ സഹായകമാണ്, സഹായകമായി തീരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അലി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അദ്ദേഹം വഖീഅിനോട് പറഞ്ഞു, ഇന്നി റജുലുൽ ബലീദ് വലൈസ ലി ഹിഫ്ളുൻ ഫഅല്ലിനി ദവാഅ ലിൽ ഹിഫ്ളി, എനിക്ക് അത്ര ഹിഫ്ള് ഇല്ലാത്ത ഓർമ്മപ്പശകളുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്കൊരു മരുന്ന് പറഞ്ഞു തരണം ഹിഫ്ള് വർദ്ധിപ്പിക്കാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, വല്ലാഹി, അല്ലാഹു സത്യം, മാ ജറബ്തു ദവാഅ ലിൽ ഹിഫ്ളി മിസ്ല തർക്കിൽ മആസി, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതിനേക്കാൾ ഹിഫ്ളിനെ സഹായിക്കുന്ന മറ്റൊരു മരുന്ന് ഞാൻ കണ്ടിട്ടില്ല. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതിനേക്കാൾ ഹിഫ്ളിനെ സഹായിക്കുന്ന മറ്റൊരു മരുന്ന് ഞാൻ കണ്ടിട്ടില്ല. ഫഇൻ അഹബബ്ത ഹിഫ്ള അൽഹദീസ് ഫഅലൈക ബിഹി, നീ ഹദീസ് ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫഅലൈക ബിഹി, തിന്മ നീ ഒഴിവാക്ക്, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഹിഫ്ള് വർദ്ധിക്കും. ഇതുപോലെ ഈ അർത്ഥത്തിൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അബൂ താലിബ് യഹ്യ ഇബ്നു അലി അദ്ദസ്കരി അദ്ദേഹം പറഞ്ഞു, ചില ആളുകൾ പാടിയിട്ടുണ്ട്. വഖീഅിന്റെ ശിഷ്യന്മാരിൽ ചില ആളുകൾ പറഞ്ഞു, ഷകൗതു ഇലാ വഖീഇൻ സുഅ ഹിഫ്ളി ഫഔമ അലി ഇലാ തർക്കിൽ മആസി വഖാല ബിഅന്ന ഹിഫ്ള ശൈഇ ഫദ്ലുൻ വഫദ്ലുല്ലാഹി ലാ യുദ്രികുഹുൽ ആസി. ഷകൗതു ഇലാ വഖീഇൻ, ഞാൻ വഖീഇനോട് പരാതി പറഞ്ഞു. എന്താ പരാതി? സുഅ ഹിഫ്ളി, എനിക്ക് ഹിഫ്ള് കിട്ടുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഔമ അലി ഇലാ തർക്കിൽ മആസി, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചു. വഖാല ബിഅന്ന ഹിഫ്ള ശൈഇ ഫദ്ലുൻ, എന്തെങ്കിലും ഒരു കാര്യം ഹിഫ്ളാക്കാൻ സാധിക്കാന്നുള്ളത് എന്താണ്? അള്ളാഹുന്റെ അടുത്ത ഫദ്ലാണ്. വഫദ്ലുല്ലാഹി ലാ യുദ്രികുഹുൽ ആസി, അള്ളാഹുന്റെ ഫദ്ൽ ഒരിക്കലും തിന്മ ചെയ്യുന്നവർക്ക് സാധിക്കുകയില്ല. അവിടെ സഹോദര, ഹിഫ്ളിന്റെ പരാതി പറയുന്ന കുറെ ആളുകളുണ്ട് എന്നോട്. എന്താ പരാതി? ഹിഫ്ളാക്കാൻ പറ്റുന്നില്ല. ഫലിയത്രക്കുൽ മആസി, തിന്മ ഒഴിവാക്കാൻ തന്നെ വലിയ വലിയ ഹറാം ചെയ്യണമെന്നില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ കൊടിയ പാപങ്ങൾ, ശിർക്കോ അല്ലെങ്കിൽ ജിനയോ സരിഖയോ, ആഫാൻ അള്ളാഹു ഇയാക്കും, നമ്മളെ അള്ളാഹു നമ്മളെ നിങ്ങളെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ, അത്ര വലിയ തിന്മകൾ ചെയ്യാന്നല്ല. തിന്മകളായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ അത് വിട്ടു നിൽക്കും. ഇൻഷാ അള്ളാഹ് അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തരും. ഈ വാക്ക് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഈ കവിത ഇത് ഇമാം ഷാഫിഇയിലേക്ക് ചേർത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഷക്കൗതു ഇലാ വകീഇ സുഅ ഹിഫ്ളി ഫർശദനി ഇലാ തർക്കിൽ മആസി فقال واخبرني بان العلم نور ونور الله لا يهدى لعاصي. ഇക്കവിത നിങ്ങൾ കാണാപാടാക്കേണ്ട കവിത, സിമ്പിൾ കവിത. ഷക്കൗതു ഇലാ വകീഇ സുഅ ഹിഫ്ളി, ഞാൻ വകീഇനോട് എന്ത് പറഞ്ഞു, എന്റെ ഹിഫ്ളിനെ കുറിച്ച് പരാതി പറഞ്ഞു. فارشدني الى ترك المعاصي, അദ്ദേഹം എന്നോട് പറഞ്ഞെന്താ, സിമ്മ ഒഴിവാക്കണം. ഞാൻ പറയുന്നത് ഷാഫിഇ ഇമാം, അദ്ദേഹം പറഞ്ഞു അവ എന്നോട് ഈ സിമ്മ ഒഴിവാക്കാൻ പറഞ്ഞില്ലോ, മുമ്പേ എത്രയും ഹറാമും ചെയ്യാതെ സൂക്ഷിച്ച് ജീവിച്ചിട്ടും അങ്ങനെ പറഞ്ഞില്ല. فارشدني الى ترك المعاصي, സിമ്മകൾ ഒഴിയണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. واخبرني بان العلم نور, علم ഒരു നൂറാണ്, പ്രകാശമാണെന്ന് അദ്ദേഹം എന്നെ അറിയിച്ചു. ونور الله لا يهدى لعاصي, അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് സിനിമ ചെയ്യുന്നവർ ഒരിക്കലും ഹിദായത്ത് ചെയ്യപ്പെടുകയില്ല, അതിലേക്ക് എത്തപ്പെടുകയില്ല എന്ന് വക്കീഅ് അദ്ദേഹം പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. മാത്രമല്ല ഇമാം ഷാഫിഇ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, കതബ ഹകീമുൻ ഇലാ ഹകീം, ഒരു നല്ല വിവരമുള്ള ഒരു ചങ്ങാതി വേറൊരാൾക്ക് എഴുതി. യാ അഖി ഖദ് ഊതീത ഇൽമ, എന്റെ സഹോദര നിനക്ക് കുറെ ഇൽമ കിട്ടിയിട്ടുണ്ട്. സലാ തുദല്ലിസ് ഇൽമക ബിദുൽമതി ദുനൂബ്, തിന്മകളുടെ ഇരുട്ടുകൊണ്ട് നീ ആ ഇൽമിന്റെ പ്രകാശം ഇല്ലാതെയാക്കാതിരിക്കുക, തിന്മയുടെ ഇരുട്ട് നീ എന്ത് ചെയ്യുക, ഇൽമിൽ കൂട്ടിക്കലർത്താതിരിക്കുക. ഫതബ്ഖ ഫി ദുൽമതി യൗമ യസ്അ അഹ്ലുൽ ഇൽമി ബിനൂരി ഇൽമിഹിം, തങ്ങളുടെ ഇൽമിന്റെ പ്രകാശം കൊണ്ട് ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നീ ഇരുട്ടിലാകാതിരിക്കുന്നതിനു വേണ്ടി അപ്രകാരം ചെയ്യുക. സഹോദര, ഇത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നീ ലഅഹ്സിബു റജുല യൻസൽ ഇൽമ ബിൽ ഖഫിയതി അഅ്മലുഹാ, ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന തിന്മകൾ കൊണ്ട് അയാൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരാ പറയുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റഹിമഹുല്ലാഹ്, സഹാബിയാണ് അദ്ദേഹം. തിന്മ ചെയ്യുന്നതുകൊണ്ട് ഇൽമില്ലാതെ സലഫുകളുടെ ചരിത്രത്തിൽ കാണാം. അവരിൽ ചില ആളുകൾ പറഞ്ഞു, ഞാനൊരിക്കൽ സലഫുകൾ ഒരാൾ പറയാം, ഞാനൊരിക്കൽ പിന്നെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു നസ്റാനിയായ ഒരു കുട്ടിയെ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്ര ഭംഗിയുള്ള ഒരു കുട്ടിനെ അള്ളാഹു ശിക്ഷിക്കുമോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കണം. അപ്പൊ എന്റെ ഉസ്താദ് എന്റെ അടുത്ത് വന്ന് തോന്നിട്ട് എന്താ ഇങ്ങനെ ഇരിക്കണത്? അപ്പൊ അയാൾ പറഞ്ഞു, ഈ കുട്ടിയെ കണ്ടില്ലേ, ഇതൊക്കെ അള്ളാഹു ശിക്ഷിക്കുക എന്ന് ചിന്തിക്കാൻ ഞാൻ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല, നസ്റാൻ ഒരിക്കലും ശിക്ഷക്കർഹനാണ്, എന്റെ ഭംഗിയുള്ളോട് ശിക്ഷ കുറവുണ്ടാവും ഇല്ല. അപ്പോ ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ നിനക്ക് ഇതിന്റെ പേരിൽ നിന്റെ ഇൽമിൽ കുറവുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹം പറയാൻ, ഞാനത് സൂക്ഷിച്ചുകൊണ്ടേയിരുന്നു ഇതെനിക്ക് സംഭവിക്കുമോ എന്നറിയാൻ. 40 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഖുർആൻ മൊത്തത്തിൽ മറക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ 40 വർഷം കഴിഞ്ഞപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഖുർആൻ ഒറ്റയടിക്ക് മറക്കപ്പെട്ടു, മറന്നുപോയി. മാത്രമല്ല ചരിത്രത്തിൽ വേറെ സംഭവം കാണാം, അദ്ദേഹം ഒരിക്കൽ പിന്നെ ഒരു വ്യക്തി അദ്ദേഹം അങ്ങാടിയിലൂടെ നടന്നു കഴിയുമ്പോൾ ഒരു കച്ചറ കണ്ടു, ഒരു ആളുകൾക്കിടയിലുള്ള തർക്കവും പ്രയാസങ്ങളും പ്രശ്നങ്ങളും. അപ്പൊ അദ്ദേഹം അതിന്റെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ തന്നിട്ട് എത്തിച്ചു നോക്കി. അപ്പൊ അദ്ദേഹത്തിന് ഉസ്താദ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിനക്ക് ഇതിന്റെ പ്രശ്നം ഈ കുറച്ചു കാലം കഴിഞ്ഞാൽ അനുഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനത് എണ്ണിക്കൊണ്ടിരുന്ന വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഖുർആനിലെ ചില സൂറത്തുകൾ എനിക്ക് മറക്കപ്പെട്ടു. അപ്പൊ തിന്മകൾ നിങ്ങളുടെ ഇൽമ് മറക്കപ്പെടാൻ കാരണമാകും, ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ട് ഇക്കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എഴുതിയെടുക്കാൻ പറ്റിയ വാക്കാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, ലാ യതിമ്മു തലബുൽ ഇൽമി ഇല്ലാ ബി അർബഅത്തി അഷ്യാ, 4 കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഇൽമ് തേടൽ പരിപൂർണമാവുകയില്ല, ഇൽമ് തേടൽ അതിന്റെ പരിപൂർണ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കൂല. ഒന്ന്, അൽ ഫറാഗ്. എന്താ ഫറാഗ് എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയം. വൽ മാൽ, മാലെന്താ സമ്പാദ്യം, പൈസ പഠിക്കാൻ വേണമെന്ന് മനസ്സിലായില്ലേ. വൽ ഹിഫ്ദ്, منامة دي حفظان والورع سوكش مدى تنمغ اللي قلت ذلك إن آلقاء دي إنسي لكي وشدي غيري كان لبشيه غنى فحفظان ملو بارئين ننده فراغ نمرا سمبادي شرط العريام المال سمبادي ما وشي مان كارنم طلب العلم دي وشيه تنادي സഹായിക്കും എന്ന് പല പണ്ഡിതന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഉദാഹരണത്തിന് ഇബ്നു ഹസ്മ റഹിമഹുള്ള അദ്ദേഹം സുൽത്താന്റെ മോനായിരുന്നു. വലിയ ഇൽമിനേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിനേക്കാൾ അറിവുണ്ട്, ബുദ്ധി ഉണ്ടായിരുന്ന, കഴിവുണ്ടായിരുന്ന വേറെ വ്യക്തികളുടെ. പക്ഷെ അവർക്ക് കൂടുതൽ എഴുതാൻ സാധിച്ചില്ല, കാരണം സമ്പാദ്യം ഇല്ലായിരുന്നു, ജോലി എടുക്കേണ്ടി വന്നു. അപ്പോ വൽമാൽ വൽ ഹിഫ്ളു വൽ വറഉ, വറഹി എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം സൂക്ഷ്മത. لا يتم طلب العلم الا باربعه اشياء او الا باربعه اشياء: الفراغ والمال والحفظ والورع. ليس الورع ورع بالعين. وقد ذكر عن سفيان بن عيينة رحمه الله وقد سئل: هل يسلب العبد العلم، هل يسلب العبد العلم بالذنب يذنبه او يذنبه؟ ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ കൊണ്ട് അയാളുടെ ഇൽമ് അയാളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു: അലം തസ്മ ഖൗലഹു തആല, അല്ലാഹുവിന്റെ ആയത്ത് നീ കേട്ടിട്ടില്ലേ: ഫബിമ നഖ്ദിഹിം മീസാഖഹും لعناهم. അവർ അല്ലാഹുവുമായുള്ള കരാറുകൾ ധിക്കരിച്ചത് കാരണത്താൽ അല്ലാഹു അവരെ ശപിച്ചു. وجعلنا قلوبهم قاسية, അവരുടെ ഹൃദയങ്ങളെല്ലാം കട്ടിയുള്ളതാക്കി. അല്ലാഹുവിന്റെ അവനുമായുള്ള കരാറുകൾ ധിക്കരിച്ചത് കൊണ്ട് പണ്ഡിതന്മാരെ അവസ്ഥയാണിത്. يحرفون الكلم عن مواضعه, അല്ലാഹുവിന്റെ ഖുർആനിലുള്ള ആയത്ത്, അല്ലാഹുവിന്റെ കലാം അവർ സ്ഥാനം തെറ്റിച്ചു വായിക്കുന്നു. അവർക്ക് ഓർമ്മിപ്പിക്കപ്പെട്ട, അവർക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യം വനസു അവർ മറന്നുപോയി. അപ്പൊ ഈ ആയത്തിനുകൊണ്ട് അദ്ദേഹം തെളിവ് പിടിച്ചെന്നു വെച്ചാൽ തിന്മ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വനസു ഹവ മിമ്മ ദുക്കിറുബേ, അവരെ സംബന്ധിച്ചിടത്തോളം പഠിച്ച കാര്യം മറന്നുപോയി. അപ്പൊ തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് അവൻ സൂക്ഷിക്കട്ടെ, അത് ഗൗരവമുള്ള കാര്യമാണ്. അറിയില്ല وقال الضحاك بن مزاحم رحمه الله. الضحاك ده مفسر بلا انا കേട്ടണ്ട പാപ്പേ തഫ്സീർ എടുക്കുന്ന സമയത്ത് കേട്ടണ്ട. അദ്ദേഹം പറഞ്ഞു: ما من احد تعلم القران ثم نسيه الا بذنب يحدثه. ഖുർആൻ ഇഖ്ലാക്കുന്ന ആൾക്കാർ പ്രത്യേകം കേട്ടുള്ളൂ. അദ്ദേഹം പറയുകയാണ്: وما من احد تعلم القران, ഖുർആൻ പഠിക്കുന്ന ഒരാളും തന്നെ, ثم نسيه, അത് മറക്കുകയില്ല, الا بذنب يذنبه, അവൻ ചെയ്യുന്ന ഒരു തിന്മ കൊണ്ടല്ലാതെ. ഖുർആൻ മറക്കുന്നുണ്ടോ? നിങ്ങളെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ട്. അപ്പൊ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക, ഖുർആൻ വേഗം മറന്നുപോകും. وذلك بأن الله تعالى يقول: وما أصابكم من مصيبة فبما كسبت أيديكم. നിങ്ങൾക്ക് ഏതൊരു മുസീബത്ത് ബാധിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ കൈ പ്രവർത്തിച്ചതുകൊണ്ട്. നിങ്ങളെ ഹിഫ്ളാക്കിയ ഖുർആൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ അത് നിങ്ങളെ കൊണ്ട് തന്നെ. അള്ളാഹു ഒരിക്കലും മറപ്പിക്കൂല. തിന്മ കൊണ്ടാണ് ഹറാമുകൾ പോകുന്നതുകൊണ്ട്. ഹറാം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഹറാമായിക്കോളാം, ചെറിയ തെറ്റുകളായിരിക്കും. അതുകൊണ്ട് ഖുർആൻ മറക്കപ്പെടും, ഖുർആൻ മറവിണ്ടാകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ونسيان القرآن من أعظم الذنوب من أعظم المصائب. مصيبته ഏറ്റവും വലിയ മുസീബ എന്താണെന്ന് വെച്ചാൽ ഖുർആൻ മറക്കല. രണ്ട് പാഠമുണ്ട്. ഒന്ന്, ഖുർആൻ പഠിച്ചിട്ട് മറക്കുക എന്നുള്ളത് എപ്പോഴാണ് ഉണ്ടാവുള്ളൂ? തെറ്റ് ചെയ്താലാണ് ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഖുർആൻ പഠിച്ചിട്ട് മറക്കുക എന്നുള്ളത് മിൻ അഅദമിൽ മസാഇബ്, ഒരു മനുഷ്യന് പിന്നെ സംഭവിക്കാനിരിക്കുന്ന വിപത്തുകളിൽ വെച്ച്, ദുനിയാവിൽ വെച്ചുണ്ടാവുന്ന വിപത്തുകൾ ഏറ്റവും വലിയ വിപത്ത് ഖുർആൻ പഠിച്ചിട്ട് മറക്കുക എന്നുള്ളതാണ്. അതൊരു വളരെ ഗൗരവമുള്ള കാര്യമാണ്. മലയാളികളുടെ ഹിഫ്ദ് മുറാജാ നടത്തുമ്പോൾ മൂന്ന് തെറ്റുണ്ടായാലും നാല് തെറ്റുണ്ടായാലും ഗൗനിക്കുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഒരു തെറ്റിന്റെ ഗൗരവമുള്ളതാണ്. അള്ളാഹുവിന്റെ കലാമാണ്, അവിടെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. അത് നിങ്ങളെ ഹിഫ്ദ് നിങ്ങൾ എന്ത് ചെയ്യണം, ശക്തിയുള്ളതാക്കണം. ഈ പ്രായം നിങ്ങൾക്ക് അതിന് പറ്റിയതാണ്. ചെറിയ കുട്ടികളുടെ പ്രായം എന്നാൽ ഹിഫ്ദ് ഏറ്റവും ശക്തിയാക്കാൻ സാധിക്കുന്ന പ്രായം. ഇപ്പൊ നിങ്ങൾ പണിയെടുത്താൽ നിങ്ങളുടെ ഹിഫ്ദ് ശക്തിയുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ പണിയെടുക്കുന്നില്ല, നിങ്ങളെ ഹിഫ്ദ് ചെറുതായിട്ട് പിന്നോട്ട് പോകുന്നുണ്ടോ, ഭാവിയിൽ ഹദീസ് പഠിക്കാൻ നിങ്ങൾ വളരെ പ്രയാസപ്പെടും. അതുകൊണ്ട് ഹിഫ്ദിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, പ്രത്യേകം ഗൗരവത്തിൽ പരിഗണിക്കേണ്ട കാര്യമാണ്. വല്ലാഹു അലം. ونكتفي بهذا القدر ونكتفي بهذا القدر وسبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.